പാഠം 11. സൗഖ്യദായക കൂദാശകൾ. ഒരിക്കൽ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ എടുത്തുകൊണ്ട് ചിലർ ഈശോയുടെ അടുക്കൽ വന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുൾ ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ വിമർശിച്ച നിയമജ്ഞനോട് ഈശോ പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഇത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. മർക്കോസ് 2:1-12. തനിക്ക് പാപമോചനാധികാരമുണ്ടെന്ന സത്യം ഈശോ അനേകം പ്രാവശ്യം വെളിവാക്കിയിട്ടുണ്ട്. തൻ്റെ പാദം കഴുകിയ പാപിനിയോട് ഈശോ പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ലൂക്ക 7:48. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്കും പാപമോചനം നൽകിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇനിമേൽ പാപം ചെയ്യരുത്. 8:11. ഈശോ തൻ്റെ പാപമോചനാധികാരം തിരുസഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 20:22-23. കൂദാശകളുടെ പരിക്രമത്തിലൂടെ സഭ ഈ ദൗത്യം തുടർന്നു കൊണ്ടിരിക്കുന്നു. അനുരഞ്ജന കൂദാശ, രോഗീലേപനം എന്നീ കൂദാശകൾ സവിശേഷമാവിധം പാപമോചനവും സൗഖ്യവും നൽകുന്നു. അതിനാൽ അവയെ സൗഖ്യദായക കൂദാശകൾ എന്ന് പറയുന്നു. അനുരഞ്ജന കൂദാശ. പിതാവായ ദൈവത്തിന് പാപികളായ നമ്മോടുള്ള അനന്തമായ സ്നേഹവും കാരുണ്യവും നാം അനുഭവിച്ചറിയുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂദാശയാണിത്. അനുരഞ്ജനം 4 തലങ്ങളിൽ. ഒരു വ്യക്തിയുടെ പാപം 4 തരത്തിലുള്ള തകർച്ചകൾ അവനിൽ ഉളവാക്കുന്നു. പാപം വഴി ദൈവവും മനുഷ്യനുമായുള്ള പിതൃപുത്ര ബന്ധം ഉലയുന്നു. സഹോദരങ്ങളോടുള്ള ബന്ധം ശിഥിലമാകുന്നു. തന്നോട് തന്നെയുള്ള ബന്ധവും പ്രപഞ്ചത്തോടുള്ള ബന്ധവും വികലമായി തീരുന്നു. ഇപ്രകാരം പാപം വഴി 4 തലങ്ങളിലും തകരുന്ന ബന്ധം അനുരഞ്ജന കൂദാശ പുനഃസ്ഥാപിക്കുന്നു. അനുരഞ്ജന കൂദാശ ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ. തെറ്റുപറ്റുക സ്വാഭാവികമാണ്. തെറ്റിന് മാപ്പ് ലഭിക്കണമെന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. മറ്റു മതസ്ഥരും നോമ്പ് നോറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുകയും പുണ്യതീർത്ഥങ്ങളിൽ കുളിക്കുകയും പാപമോചനം പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ മാനുഷിക വീക്ഷണത്തിൽ പോലും നമ്മെ സ്വതന്ത്രരാക്കുകയും മറ്റുള്ളവരോട് രമ്യപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പാപമോചനാധികാരം മിശിഹ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ സഭാസമൂഹത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതനോട് പാപങ്ങൾ ഏറ്റുപറയുന്നത് വഴി ദൈവവുമായും സഭാസമൂഹവുമായും നാം അനുരഞ്ജിതരാവുകയും നഷ്ടമായ ദൈവപുത്രസ്ഥാനം വീണ്ടും കരഗതമാകുകയും ചെയ്യുന്നു. അതിനാൽ വൈദികനോട് ഏറ്റുപറയുക എന്നത് അനുരഞ്ജന കൂദാശയുടെ സത്താപരമായ ഘടകമാണ്. സൽപ്രവൃത്തികളുടെ തുടക്കം ദുഷ്പ്രവൃത്തികളുടെ ഏറ്റുപറച്ചിലാണെന്ന് വിശുദ്ധ അഗസ്തിനോസ് പഠിപ്പിക്കുന്നു. ഈ കൂദാശയുടെ ഏറ്റുപറച്ചിലിൻ്റെ സ്വഭാവം സൂചിപ്പിക്കാനാണ് കുമ്പസാരമെന്ന പേര് ഈ കൂദാശയ്ക്ക് നൽകിയിരിക്കുന്നത്. ക്ഷമിക്കലിൻ്റെയും പാപമോചനത്തിൻ്റെയും കൂദാശ. ദൂർത്തുപുത്രൻ്റെ ഉപമയിലൂടെ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആഴം ഈശോ വെളിപ്പെടുത്തി. അവിടുത്തെ കാരുണ്യവും സ്നേഹവും നാം വ്യക്തിപരമായി അനുഭവിക്കുന്നത് നമ്മുടെ തെറ്റുകൾ അവിടുന്ന് നമ്മോട് ക്ഷമിക്കുമ്പോഴാണ്. ദൈവം ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ക്ഷമിക്കലിൻ്റെയും പാപമോചനത്തിൻ്റെയും കൂദാശയാണ് അനുരഞ്ജന കൂദാശ. പാപമോചനം പുരോഹിതനിലൂടെ. പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം മിശിഹ തൻ്റെ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. സഭയുടെ പ്രതിനിധിയായ പുരോഹിതരിലൂടെയാണ് ഈ കൂദാശ പരിക്രമം ചെയ്യപ്പെടുന്നത്. അനുരഞ്ജന കൂദാശയിൽ വൈദികനോട് ഏറ്റുപറയുന്ന പാപങ്ങൾ ഒരിക്കലും ഒരു സാഹചര്യത്തിലും അദ്ദേഹം വെളിപ്പെടുത്തുകയില്ല. അപ്രകാരം കേട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. മരിക്കേണ്ടി വന്നാൽ പോലും കുംഭസാര രഹസ്യം പാലിക്കാൻ വൈദികന് ഗൗരവമായ കടമയുണ്ട്. അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ നാം വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 1. ആത്മശോധന. കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷമുള്ള ജീവിതം ദൈവസന്നിധിയിൽ പരിശോധിച്ച് വന്നുപോയ വീഴ്ചകൾ കണ്ടെത്തണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുമൂലവും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാത്തതുമൂലവുമാണ് പാപങ്ങൾ ഉണ്ടാകുന്നത്. ദൈവപ്രമാണങ്ങളുടെയും തിരുസഭയുടെ കൽപ്പനകളുടെയും ജീവിതാന്തസ്സിന് യോജിച്ച കടമകളുടെയും വെളിച്ചത്തിൽ വേണം ഈ പരിശോധന നടത്താൻ. 2. മനസ്താപം. ഏത് തെറ്റും ദൈവസ്നേഹത്തിനെതിരായ പ്രവൃത്തിയാണ്. പാപം വഴി ദൈവത്തെ ദ്രോഹിച്ചല്ലോ എന്ന ചിന്തയിൽ നിന്ന് ഉളവാകുന്ന ദുഃഖവും പാപത്തോടുള്ള വെറുപ്പും നമ്മെ ഉത്തമ മനസ്താപത്തിലേക്ക് നയിക്കും. ദൈവമേ, ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എന്ന ധൂർത്തപുത്രനെ പോലെ ഏറ്റുപറയുവാൻ അപ്പോൾ നമുക്ക് സാധിക്കും. പാപത്തിൻ്റെ വഴികളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഈശോയുടെ വഴിയിലേക്ക് തിരിച്ചു വരാനുള്ള മനോഭാവമാണ് മനസ്താപത്തിൻ്റെ കാതൽ. 3. പ്രതിജ്ഞ. ശരിയായ മനസ്താപം തെറ്റുകൾ ആവർത്തിക്കുകയില്ലെന്ന ദൃഢനിശ്ചയത്തിലേക്ക് നയിക്കും. പാപസാഹചര്യങ്ങളെ ഒഴിവാക്കാനുള്ള ഉറച്ച തീരുമാനവും ഉണ്ടാകും. ഈ ദൃഢനിശ്ചയവും തീരുമാനവുമാണ് പ്രതിജ്ഞ. പ്രതിജ്ഞ നിറവേറ്റാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ദൃഢചിത്തതയോടെ പരിശ്രമിക്കുകയും വേണം. 4. ഏറ്റുപറച്ചിൽ. എല്ലാ പാപങ്ങളും വൈദികനോട് നാം ഏറ്റുപറയണം. ഗൗരവമായ പാപങ്ങളുടെ എണ്ണവും സ്വഭാവവും വ്യക്തമായി പറയണം. ഈശോയോടും സഭയോടുമുള്ള നമ്മുടെ തുറന്ന മനോഭാവമാണ് ഇതുവഴി നാം പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ആത്മീയാവസ്ഥ ശരിയായി മനസ്സിലാക്കുവാൻ ഇത് വൈദികനെ സഹായിക്കും. 5. പ്രായശ്ചിത്തം. വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം ശ്രദ്ധിച്ചു കേൾക്കുകയും നിറവേറ്റുകയും ചെയ്യണം. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. നൽകപ്പെടുന്ന പ്രായശ്ചിത്തങ്ങൾക്ക് പുറമെ സ്വന്തമായ പരിഹാര കൃത്യങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. പുരോഹിതൻ പ്രായശ്ചിത്തം പറഞ്ഞു കഴിയുമ്പോൾ തലകുനിച്ച് പാപമോചനം സ്വീകരിക്കണം. ഈ സമയം മനസ്താപ പ്രകരണം മനസ്സിൽ ഉരുവിടുകയും ഈശോയോട് പാപമോചനവും കൃപയും യാചിക്കുകയും ചെയ്യണം. കുംഭസാരത്തിനൊരുങ്ങുന്ന സമയത്ത് പാപങ്ങളോർത്ത് മനസ്തപിച്ചുകൊണ്ടും മനസ്താപ പ്രകരണം ചെല്ലാം. പാപമോചനവും മനസ്സിനും ശരീരത്തിനും സൗഖ്യവും സമാധാനവും നൽകുന്ന ഈ കൂദാശ അടുക്കടുക്കൽ സ്വീകരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. രോഗീലേപനം. ഈശോ തൻ്റെ പരസ്യജീവിതകാലത്ത് അനേകം രോഗികളെ സുഖപ്പെടുത്തി. അവിടുന്ന് എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുകയും ചെയ്തു. മത്തായി 9:35. രോഗങ്ങളും ദുരിതങ്ങളും മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായാണെന്ന് ഉൽപ്പത്തി പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സൗഭാഗ്യാവസ്ഥയിലായിരുന്നു. പാപം വഴി ഈ സൗഭാഗ്യം നഷ്ടമാക്കിയപ്പോൾ രോഗവും വേദനയും വന്നുകൂടി. ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സന്ദർഭമാണ് രോഗാവസ്ഥ. ദൈവം സൗഖ്യദായകനാണ്. രോഗാവസ്ഥയിൽ മനുഷ്യൻ അഭയം തേടേണ്ടത് ദൈവത്തിലാണ്. ആദിമസഭയിൽ ഈ ബോധ്യം ശക്തമായി ഉണ്ടായിരുന്നു. വിശുദ്ധ യാക്കോബ് സ്ലീഹ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. യാക്കോബ് 5:14-15. പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കൂദാശയാണ് രോഗീലേപനം. ഈ കൂദാശയിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി രോഗിയെ ആത്മാവിൻ്റെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം തിരുമനസ്സാകുന്ന പക്ഷം ശരീരത്തിൻ്റെ സൗഖ്യവും ലഭിക്കുന്നു. ദൈവകാരുണ്യത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ രോഗീലേപനമെന്ന കൂദാശ നമ്മെ ശക്തരാക്കുന്നു. ഗൗരവമായ രോഗാവസ്ഥയിലാണ് ഈ കൂദാശ നാം സ്വീകരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ കൂദാശ സ്വീകരിക്കാവുന്നതാണ്. കർമ്മക്രമം. മാമോദീസ വഴി തൻ്റെ മരണത്തിലും ഉദ്വാനത്തിലും നമ്മെ പങ്കാളിയാക്കിയ മിശിഹാ നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാർമികൻ രോഗിയുടെ മുറിയിൽ വിശുദ്ധജലം തളിക്കുന്നു. കാർവസ്വസ്ഥ പ്രാർത്ഥന വരെ വിശുദ്ധ കുർബാനയിലെ ക്രമമാണ് പാലിക്കുന്നത്. തുടർന്ന് രോഗി ലേപനത്തിനുള്ള തൈലം വെഞ്ചിരിക്കുന്നു. ഈ ലേപനം വഴി വേദനകൾ കുറയുകയും ക്ലേശങ്ങൾ അകലുകയും മുറിവുകൾ ഉണങ്ങുകയും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് തൈലം വെഞ്ചിരിക്കുന്നത്. തുടർന്ന് രോഗിയുടെ മേൽ വലതുകരം നീട്ടിക്കമഴ്ത്തി പിടിച്ചുകൊണ്ട് ആശീർവാദ പ്രാർത്ഥന ചൊല്ലുന്നു. തുടർന്ന് വരുന്ന തൈലം പൂശൽ പ്രാർത്ഥനയിൽ പാപമോചനത്തിനായും ആത്മശരീരങ്ങളുടെ സൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. നെറ്റിയിലും കണ്ണുകളിലും ചെവികളിലും അധരങ്ങളിലും കൈകളിലും കാലുകളിലും തൈലം പൂശിക്കൊണ്ട് ഈ അവയവങ്ങൾ വഴി വന്നുപോയ തെറ്റുകൾ ദൈവം ക്ഷമിക്കുന്നതിനായി ദൈവത്തിൻ്റെ കാരുണ്യം യാചിക്കുന്നു. ലേപനത്തിനു ശേഷം ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു എന്ന് തുടങ്ങുന്ന ഗീതം ആലപിക്കുന്നു. അനുരഞ്ജന കാർവസ്വസ ചൊല്ലി സമൂഹം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് രോഗിക്ക് വിശുദ്ധ കുർബാന നൽകുന്നു. പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും ക്ലേശിതർക്ക് ആശ്വാസവും നൽകുവാൻ പ്രിയപുത്രനെ അയച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും രോഗിക്ക് ആത്മീയവും ശാരീരികവുമായ സ്വാന്തനം നൽകിയതിന് ശുദ്ധികളർപ്പിച്ചുകൊണ്ടും കാർമികൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർ യൗസേപ്പിൻ്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും സകല വിശുദ്ധരുടെയും സഹായം രോഗിക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നു. രോഗിയെയും സമൂഹത്തെയും ആശീർവദിച്ചതിനു ശേഷം രോഗിയെ കുരിശുമുത്തിക്കുന്നു. ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ സൗഖ്യദായകമായ ഈ കൂദാശ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കാൻ നമുക്ക് സന്നദ്ധരാകാം.